ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sudadventist.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവേൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
ഹൃദയാർച്ചന ആദരാർപ്പണം ആത്മാവിൻ പുഷ്പാർച്ചന, ആത്മാവിൻ പുഷ്പാർച്ചന. സത്യ നമസ്കാരിതൻ ആരാധന, സത്യത്തിൽ ആത്മാവിൽ ആരാധന. സത്യ നമസ്കാരിതൻ ആരാധന, സത്യത്തിൽ ആത്മാവിൽ ആരാധന. ഈ മലയിലുമല്ല, ആ മലയിലുമല്ല, യെരുശലെ പുരിയിലല്ല ആരാധന. യെരുശലേം ചെലെ പുരിയിലല്ല ആരാധന തലം തേടി പോകേണ്ട ദിനം കാത്തു നിൽക്കേണ്ട സ്ഥലകാലമില്ലാത്തോരാരാധന സത്യത്തിലാത്മാവിലാരാധന കയറേണ്ട മുഴങ്കാലിൽ നീന്തേണ്ട മനസ്സിന്റെ മണിമുറ്റത്താരാധന മലയേതും കയറേണ്ട മുഴങ്കാലിൽ നീന്തേണ്ട മനസ്സിന്റെ മണിമുറ്റത്താരാധന ആത്മാവിലാരാധന
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ, ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇത് കർത്താവിൽ നിങ്ങളുടെ സഹോദരൻ അജി ഇമാനുവൽ. ദൈവസ്നേഹം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ദൈവം ഇന്ന് നൽകിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ ആദ്യമായി സ്തുതിക്കുന്നു. നിങ്ങളെ ഒരുക്കിയതുകൊണ്ട് ദൈവത്തോട് നന്ദി പറയുന്നു. നിങ്ങളെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. നിങ്ങളൊരു സ്ഥിരം ശ്രോതാവോ എപ്പോഴെങ്കിലും കേൾക്കുന്നവരാളോ ആണെങ്കിൽ കൂടി ഇന്നത്തെ തിരുവചന ചിന്ത നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാവർക്കും അനുഗ്രഹവും പ്രചോദനവുമായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശംസിക്കുന്നു. ഞാൻ അങ്ങനെ പ്രത്യാശിക്കുന്നു. നിങ്ങൾ ഇതാദ്യമായിട്ടാണ് ഈ സന്ദേശങ്ങൾ കേൾക്കാനിടയാകുന്നത് എങ്കിൽ പ്രത്യേകമായ സ്വാഗതമരുളുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളോടൊപ്പം ഇതേ സമയത്ത് ഒരുമിച്ച് ചേരുവാൻ, വീണ്ടും കേൾക്കുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് പ്രവേശിക്കാം. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, തിരു സന്നിധിയിൽ ഞങ്ങൾ അല്പസമയം ഞങ്ങളുടെ തലകളെ വണക്കട്ടെ. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് ഞങ്ങൾക്ക് ആവശ്യമായ പ്രചോദനത്തെ അങ്ങ് സ്വർഗത്തിൽ നിന്ന് വർഷിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് കർത്താവെ ഞങ്ങൾക്ക് പ്രചോദനമായി തീരുവാൻ സഹായിക്കണമേ. കർത്താവെ, അങ്ങയുടെ വചനം എത്രമാത്രം അനുഗ്രഹീതമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ന് തിരിച്ചറിയുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നതുകൊണ്ട് നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ അങ്ങയുടെ വചനത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്പം കൂടി ഞങ്ങൾക്ക് അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് അല്പസമയം കൂടി ചിന്തിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു. സകലവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, ആമേൻ. തൻ്റെ മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് അനുസരിച്ചായിരുന്നില്ല എലിസബത്ത് ബാരറ്റ് തൻ്റെ വിവാഹം നടത്തിയത്. താൻ ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനുമായി മാതാപിതാക്കളുടെ സമ്മതത്തോടുകൂടിയല്ലാതെ അവർ പുറപ്പെട്ടു പോയി വിവാഹം കഴിക്കുകയും അവർ സ്വന്തമായി ഒരു ഭവനം കണ്ടെത്തി അതിൽ താമസം ആരംഭിക്കുകയും ചെയ്തു. എലിസബത്ത് ഒരിക്കലും തൻ്റെ മാതാപിതാക്കളെ മാതാപിതാക്കളുടെ ഭവനത്തിൽ നിന്ന് വിട്ടുപോന്നെങ്കിലും ആ ബന്ധം വിച്ഛേദിക്കുവാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ മാതാപിതാക്കളിലേക്ക് തൻ്റെ ഇപ്പോഴുള്ള ഈ മാനസിക വിഷമം, അവരെ വിട്ടുപോകുന്നതിലുള്ള വിഷമം അറിയിച്ചുകൊണ്ട് നിരന്തരം കത്തുകൾ എഴുതുമായിരുന്നു. ഏകദേശം 10 വർഷത്തോളം അവർ കത്തുകൾ തുടർച്ചയായി എഴുതി. ഒരിക്കൽ പോലും അവർക്ക് അതിനുള്ള മറുപടി അവരുടെ മാതാപിതാക്കളിൽ നിന്ന് തിരികെ ലഭിച്ചില്ല. ഒരിക്കൽ ഏകദേശം വലിയ ഒരു പെട്ടി അവരുടെ വീടിൻ്റെ മുൻഭാഗത്തായി തപാൽ വകുപ്പുകാർ അവർക്കായി കൊണ്ടുവന്നു കൊടുത്തു. അതിൽ എലിസബത്ത് എന്നുള്ള പേരും അവരുടെ അഡ്രസ്സും മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. ആ പെട്ടി അവർ കൈപ്പറ്റി വീടിനകത്തേക്ക് കൊണ്ടുപോയി. അവർ അത് തുറന്നു. അതിൽ എന്താണെന്നറിയുവാൻ വളരെ ആകാംക്ഷയോടുകൂടി അവർ അത് തുറക്കുകയുണ്ടായി. അവൾക്ക് മനസ്സിലായി, ഈ കഴിഞ്ഞ 10 വർഷമായി തൻ്റെ മാതാപിതാക്കൾക്ക് താൻ അയച്ചു കൊടുത്തിരുന്നതായ കത്തുകളാണ് അവർ ആ മാതാപിതാക്കൾ അത് തിരിച്ച് അയച്ചിരിക്കുന്നത്. ആ കത്തുകളുടെ എല്ലാം ഒന്നൊഴിയാതെ, ഒറ്റ ഒന്നുപോലും കുറവില്ലാതെ ആ പെട്ടിയിൽ എല്ലാ കത്തുകളും ഉണ്ടായിരുന്നു എന്ന് എലിസബത്ത് മനസ്സിലാക്കി. ഏറ്റവും വിഷമമേറിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കത്തുകളിലൊന്നുപോലും തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു. ഒരിക്കലെങ്കിലും അവരത് തുറന്നു നോക്കിയിരുന്നെങ്കിൽ, ഒരുപക്ഷേ ആ മാതാപിതാക്കൾക്ക്, ഈ എലിസബത്ത് ബാരറ്റിന് തൻ്റെ മാതാപിതാക്കളോടുള്ള സ്നേഹം എത്രമാത്രം വലിയതായിരുന്നു എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുമായിരിക്കും. പക്ഷേ ഒരിക്കൽ പോലും ആ മാതാപിതാക്കൾ അത് ചെയ്തില്ല. ഇന്ന് ലോക ക്ലാസിക്കുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട്, ഒരു സൃഷ്ടിയായി, രചനയായി, സാഹിത്യ സൃഷ്ടിയായി എലിസബത്ത് ബാരറ്റിൻ്റെ ഈ കത്തുകൾ ലവ് ലെറ്റേഴ്സ് എന്ന പേരിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ആ കത്തുകൾ വായിക്കുന്ന ഓരോരുത്തരുടെ ഹൃദയം ഉരുകിപ്പോകും. കാരണം അത്രമാത്രം സ്നേഹം കൊണ്ട് ചാലിച്ചെഴുതിയ വരികളാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൻ്റെ മാതാപിതാക്കളോട് തൻ്റെ ജീവിതത്തിൽ താൻ എടുത്ത തീരുമാനം അവരെ എത്രമാത്രം വേദനിപ്പിച്ചുവെന്നും എത്രമാത്രം ഞാൻ മനസ്സിലാക്കുന്നുവെന്നുമുള്ളതെല്ലാം വളരെ സവിസ്തരം എഴുതി അതിൽ അറിയിച്ചിട്ടുണ്ട്. അവളുടെ ഹൃദയം പൂർണ്ണമായും അതിൽ വാക്കുകൾ കൊണ്ട് പകുത്തു വച്ചിട്ടുണ്ട്, ചേർത്തു വച്ചിട്ടുണ്ട്. പക്ഷേ ആ മാതാപിതാക്കൾ അതൊന്ന് തുറന്നു നോക്കുവാൻ സാധിച്ചില്ല. ഒരിക്കലെങ്കിലും അവർ തുറന്നു നോക്കിയിരുന്നെങ്കിൽ ആ സ്നേഹം മനസ്സിലാക്കുമായിരുന്നു. ഒരിക്കലെങ്കിലും ആ മാതാപിതാക്കൾ ആ കത്തുകളൊന്ന് തുറന്നു നോക്കിയിരുന്നെങ്കിൽ ഈ എലിസബത്തിൻ്റെ സ്നേഹത്തെ, ക്ഷമായാചനയെ ഒക്കെ അവർക്ക് കാണുവാൻ, കേൾക്കുവാൻ, അറിയുവാൻ, അനുഭവിക്കുവാൻ സാധിക്കുമായിരുന്നു. പ്രിയ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ വചനം ദൈവത്തിൽ നിന്ന് നമുക്ക് വരുന്നതായിട്ടുള്ള സ്നേഹത്തിൻ്റെ കത്തുകളാണ്, സ്നേഹത്തിൻ്റെ ലിഖിതങ്ങളാണ്, ലേഖനങ്ങളാണ്. ഈ പുസ്തകങ്ങൾ മുഴുവനായി നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രം അതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മനുഷ്യനെ സൃഷ്ടിച്ചതായിട്ടുള്ള സമയം, അതിനു മുമ്പ് തന്നെ ദൈവം മനുഷ്യനു വേണ്ടി ഒരുക്കിയതായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അവിടെ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. മനുഷ്യനെ ഒരു നിമിഷം കൊണ്ട് ദൈവം സൃഷ്ടിക്കുക മാത്രമായിരുന്നില്ല ചെയ്തത്. ആ മനുഷ്യൻ്റെ മുൻപും പിൻപുമുള്ള ചരിത്രത്തെയും അവൻ്റെ തിരഞ്ഞെടുപ്പിനെയും അവൻ്റെ ഗതിയെയും വിധിയെയും ഒക്കെ ദൈവം മനസ്സിലാക്കിയ ശേഷം അവൻ ആവശ്യമുള്ളതായിട്ടുള്ള അവൻ്റെ ജീവിതത്തിന് അവൻ്റെ ജീവിതാനന്തരം നിത്യജീവന് ആവശ്യമായിട്ടുള്ളതെല്ലാം ഒരുക്കി വെച്ച ഒരു ദൈവത്തിൻ്റെ ആ കുറിപ്പുകളാണ് ദൈവത്തിൻ്റെ വചനം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പുതിയ നിയമഭാഗം, പഴയ നിയമഭാഗം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളായി, അഥവാ പഴയ നിയമഭാഗം, പുതിയ നിയമഭാഗം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളായി ബൈബിൾ വേർതിരിച്ചിട്ടുണ്ട്. ഈ രണ്ട് പുസ്തകങ്ങളും ഈ രണ്ട് ഭാഗങ്ങളും പരസ്പരം യോജിച്ച് പോകുന്നതാണ്. ഒന്ന് ഒന്നിൽ നിന്ന് അടർത്തി നമുക്ക് ഉപയോഗിക്കുവാനോ, ഒന്ന് മറ്റൊന്നിനേക്കാൾ ഉയർത്തി നമുക്ക് പ്രതീക്ഷിക്കുവാനോ സാധിക്കുകയില്ല. പഴയ നിയമം ദൈവത്തിൻ്റേതായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ മനുഷ്യരുമായി ഇടപെട്ടതിൻ്റെ സംക്ഷിപ്തമായിട്ടുള്ള രൂപമാണ്. എന്നാൽ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ, പുതിയ നിയമം ദൈവം പഴയ കാലത്തിൽ ഇടപെട്ടതിനുള്ള കാരണം, അതേപോലെ തന്നെ അതിൻ്റെ സംഗതികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം വെളിപ്പാട് നമുക്ക് നൽകുന്നതിന് വേണ്ടി പുതിയ നിയമഭാഗവും കൊടുത്തിരിക്കുന്നു. പ്രത്യേകിച്ച് പുതിയ നിയമം നമ്മൾ നോക്കുകയാണെങ്കിൽ, അപ്പോസ്തലന്മാർ ആദ്യം തൻ്റെ സഭയ്ക്ക്, കർത്താവിൻ്റെ സഭയ്ക്ക് അയച്ച കത്തുകളാണ്. അമേരിക്കയിലും യൂറോപ്പിലുമുള്ള വലിയ ലൈബ്രറികളിലും മ്യൂസിയങ്ങളിലുമെല്ലാം പുതിയ നിയമത്തിൻ്റെയോ അതിൻ്റെ ഭാഗങ്ങളുടെയോ 4500 കയ്യെഴുത്ത് പ്രതികൾ, 4500 കയ്യെഴുത്ത് പ്രതികൾ ഉള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവയിലെല്ലാം തന്നെ ഒരു വ്യക്തി എഴുതിയതായോ, ഒരു വ്യക്തി പറഞ്ഞുകൊടുത്ത് എഴുതിപ്പിച്ചതായോ ഉള്ള ഒരു പ്രതീതി നമ്മിൽ ഉളവാകുന്നു. ഇന്ന് വേദപുസ്തകം എന്നതിൻ്റെ ഭാഗം ഏതാണ്ട് 2060 ഭാഷകളിലും അതിൽ കൂടുതൽ ഭാഷകളിലോ ഉപഭാഷകളിലോ ഒക്കെയായി തർജ്ജമ ചെയ്തിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും വിറ്റഴിക്കപ്പെടുന്ന ഒരു പുസ്തകം കൂടിയാണ് ബൈബിൾ. 1500 ലക്ഷത്തിലധികം വേദപുസ്തകമോ അതിൻ്റെ ഭാഗമോ ഓരോ വർഷവും വിറ്റൊഴിക്കുന്നു എന്നുള്ളത് ചരിത്രപരമായ ഒരു സത്യമായിട്ട് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നിലനിൽക്കുന്നു. ചരിത്രപരമായ വേദപുസ്തക കൃത്യത ശ്രദ്ധേയമാണ്. പുരാവസ്തു സംബന്ധമായ കണ്ടുപിടുത്തങ്ങൾ വേദപുസ്തകത്തിൻ്റെ കൃത്യത കൂടുതൽ വെളിപ്പെടുത്തി തരുന്നു. ചരിത്രകാരന്മാർ കണ്ടുപിടിച്ച പുരാതന കളിമൺ ഉപകരണങ്ങളിലും കൽപ്രതിമകളിലും കണ്ട പേരുകൾ, സ്ഥലങ്ങൾ, സംഭവരേഖകൾ എന്നിവ ഇതിനു മുമ്പ് വേദപുസ്തകത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഉദാഹരണമായി ഞാൻ ഒരുപക്ഷെ നിങ്ങളോട് ഇതിനു മുമ്പ് സംസാരിച്ചതുപോലെ അല്ലെങ്കിൽ പരാമർശിച്ചതുപോലെ ഉൽപ്പത്തിയുടെ പുസ്തകം 11:31 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അബ്രഹാമും അവൻ്റെ കുടുംബവും കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്നും കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു എന്ന് പറയുന്നത്, ചില പണ്ഡിതന്മാർ പറയുന്നത് ഈ ഒരു പരാമർശം അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം ഇന്ന് നിലവിലുണ്ടായിരുന്നു എന്ന് കണ്ടുപിടിച്ചെങ്കിലും ബൈബിളിൽ മാത്രമേ ഈ സ്ഥലത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളൂ എന്നാണ്. ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാർ ഇറാഖിൽ കണ്ടെടുത്ത ഒരു സ്തംഭത്തിൽ ഊർ എന്ന പേര് എഴുതിയിരിക്കുന്നതായി കണ്ടു. പിൽക്കാലത്ത് ഊർ ഒരു പ്രാചീന സംസ്കാരത്തിൻ്റെ തലസ്ഥാനമായിരുന്നു എന്ന് കണ്ടുപിടിക്കുവാൻ സാധിച്ചു. ക്രമേണ ഈ പേർ ഇല്ലാതെയാകുകയായിരുന്നു. എന്നാൽ ബൈബിൾ മാത്രം അത് നിലനിർത്തി ബൈബിളിൻ്റെ കൃത്യതയ്ക്കുള്ള തെളിവുകളിൽ ഒന്നായിട്ട് അത് മാറുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത് ബൈബിൾ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നത് ഒരു കാര്യം അതിൻ്റെ കൃത്യതയാണ്, അതേപോലെ തന്നെ അതിൻ്റെ ഉദ്ദേശവും കൂടിയാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ അറിയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം അതിന് പുറകിലുണ്ട്. ദൈവം മനുഷ്യനെ ഒരിക്കലും കൈവിട്ടിട്ടില്ല എന്ന് നമ്മളെ തിരിച്ചറിയുവാൻ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മനുഷ്യനും മനുഷ്യനും തമ്മിൽ സ്നേഹപൂർണരായി ദൈവത്തെപ്പോലെ പരസ്പരം ദൈവത്തെ മാത്രമല്ല തൻ്റെ സഹ ശിഷ്ടങ്ങളെയും സ്നേഹിക്കണം എന്നതിൻ്റെ ആവശ്യകതയെ മനസ്സിലാക്കി തരുന്ന ഒരു ഉപദേശത്തിൻ്റെ സംഹിത കൂടിയാണ് ബൈബിൾ എന്ന് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വേദപുസ്തകം നമുക്ക് എങ്ങനെ വായിക്കുവാൻ, എങ്ങനെ നമുക്കതിനെ ഈ കാര്യങ്ങളെല്ലാം അതിലുണ്ട് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കും? ഒന്നാമതായിട്ട് തിരുവചനം എന്താണ് എന്ന് തിരിച്ചറിയുവാൻ പ്രാർത്ഥിക്കുന്ന ഒരു ഹൃദയവുമായി നമ്മൾ ദൈവവചനത്തെ സ്വീകരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ സമീപിക്കേണ്ടതുണ്ട്. ഒരു തുറന്ന മനസ്സോടുകൂടെ, ഒരു ഹൃദയത്തോടുകൂടെ, പ്രാർത്ഥനയുടെ അനുഭവത്തോടുകൂടെ തിരുവചനത്തെ സമീപിച്ചാൽ അത് കർത്താവുമായി ഒരു വ്യക്തിപരമായ സമ്പർക്കത്തിൽ നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നു. തിരുവചനം ഒരിക്കലും ഒരു കൂട്ടങ്ങളോട് അല്ലെങ്കിൽ ഒരു സംഘങ്ങളോട് ഒരുമിച്ചുള്ള ഒരു സന്ദേശമായിട്ടല്ല കൊടുത്തിരിക്കുന്നത്. അത് ഓരോ വ്യക്തിയോടും സംസാരിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നീ അല്ലെങ്കിൽ ഞാൻ എന്നുള്ള ഈ ഒരു വ്യക്തി, നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ എന്നുള്ള വ്യക്തിയോട് അല്ലെങ്കിൽ ഓരോ വ്യക്തികളോടും കൂടെ സംസാരിക്കുന്ന രീതിയിലാണ് ഈ ഒരു ദൈവവചനം കൊടുത്തിരിക്കുന്നത്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 16:13-14 വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ നമുക്ക് വേണ്ടതുള്ളതെല്ലാം അറിയിച്ചു തരും. നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എന്താണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം? നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ വചനം നമുക്ക് സാധാരണ ഒരു പുസ്തകത്തോട് നമ്മൾ കാണിക്കുന്നതായിട്ടുള്ള ഒരു സമീപനത്തോടുകൂടെ, ഒരു ചിന്തയോടുകൂടെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ, അതിനെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ അതിൽ വേണ്ടതായിട്ടുള്ള ഒരു പ്രയോജനം നിങ്ങൾക്ക് നൽകുമോ എന്ന് ഞാൻ മനസ്സിലാക്കുക അല്ലെങ്കിൽ എനിക്ക് അറിയുകയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, തിരുവചനം അതിന് ഒരു ശക്തിയുണ്ട്. അത് ഒരുപക്ഷെ നമ്മൾ വേണ്ട പ്രാധാന്യത്തോടുകൂടി കൊടുത്തില്ല എങ്കിലും പ്രാർത്ഥനാപൂർവം, ദൈവമേ ഞാൻ ഈ പുസ്തകം വായിക്കാൻ പോവുകയാണ് എങ്കിലും അങ്ങ് അടിയന് വേണ്ടതായിട്ടുള്ള ഒരു ഒരു ആന്തരികമായിട്ടുള്ള തിരിച്ചറിവ്, ഒരു വെളിപ്പാട്, ഒരു പ്രചോദനം എനിക്ക് നൽകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ സമീപിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ വേദപുസ്തകം നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുവാൻ പര്യാപ്തമായ പ്രചോദനം കൊണ്ടുവരുന്ന ഒരു പുസ്തകമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറും. ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ടോ നമ്മൾ ഈ വേദപുസ്തകം വായിക്കുന്നത് ഉപേക്ഷിക്കരുത് എന്നുകൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. തിരുവചനം നമ്മൾ ദിവസേന വായിക്കേണ്ടതുണ്ട്. ദിവസേനയുള്ള തിരുവചന പഠനം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശക്തിക്ക് വേണ്ടിയുള്ള ഒരു താക്കോലായിട്ട് മാറുന്നു. നമ്മുടെ ശക്തിയുടെ, നമ്മുടേതായിട്ടുള്ള കഴിവുകളുടെ ലോകം തുറക്കുവാനുള്ള ഒരു താക്കോലായിട്ട് മാറുന്നു. അത് ദൈവത്തിൻ്റെ മനസ്സുമായി ഒരു സംസർഗം നമുക്ക് നൽകുകയും ചെയ്യുന്നു. റോമർ കെഴുതി ലേഖനം 1:16 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, അത് വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും, ഈ സുവിശേഷത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിക്കും, അത് ആരാണെങ്കിൽ കൂടിയും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയായി പരിണമിക്കും എന്നുള്ള കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നാം അത് വായിക്കുമ്പോൾ തിരുവചനം സ്വയമേ നമ്മളോട് സംസാരിക്കുന്നു. ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന പ്രതീതി ഉളവാക്കുന്ന ആ രീതിയിലാണ് വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം നടപ്പിലാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നതും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളെയും ഈ തിരുവചനം സ്പർശിക്കുന്നതിനാൽ നമ്മുടെ ജീവിതവുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉപദേശങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പുതിയ കാഴ്ചപ്പാടുകളോ അതെല്ലാം വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ, നമുക്ക് വായിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അത് എന്നോട് സംസാരിക്കുന്നതാണ്, ഉറപ്പായിട്ടും അതിൽ എനിക്കുള്ളത് എന്തോ ഒരു സന്ദേശമുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. തിരുവചനം അത് വിഷയാധിഷ്ഠിതമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഒരു വിഷയം നമ്മളെടുക്കുമ്പോൾ പാപത്തെക്കുറിച്ച് നമ്മൾ എടുക്കുകയാണെന്ന്, അല്ലെങ്കിൽ ഒരു വിഷയം, പാപം എന്ന വിഷയം നമ്മളെ ചിന്തിക്കുകയാണ്. ആ പാപത്തെക്കുറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, പാപത്തിൻ്റെ ഉത്ഭവം എവിടെയാണ്, പാപം എന്തെല്ലാം മാറ്റങ്ങളാണ് ഒരു പരിതസ്ഥിതിയിൽ കൊണ്ടുവരുന്നത്, പാപത്തിന് ഏതെല്ലാം തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ സാധിക്കും തുടങ്ങിയതായ വിഷയങ്ങൾ ഉറപ്പായിട്ടും നമുക്ക് പുതിയ കാഴ്ചപ്പാടുകൾ നമുക്ക് നൽകും. വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിലെ ഓരോ വാക്യങ്ങളും വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നമ്മിൽ പൂർണ്ണമായിട്ടുള്ള വെളിപ്പാട്, പൂർണ്ണമായ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. തിരുവചനം നമ്മൾ വിഷയാധിഷ്ഠിതമായി പഠിക്കുകയാണെങ്കിൽ ഒരു വാക്യം മറ്റൊരു വാക്യവുമായി ഒത്ത് അത് പോകുന്നുണ്ട്. യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എൻ്റെ വാക്കുകൾ ഒന്ന് നോക്കി നോക്കൂ, അതിൽ ഒരു വാക്യത്തിന് പരസ്പരം അല്ലെങ്കിൽ അതിൽ തമ്മിൽ യാതൊരു വിധമായിട്ടുള്ള ഒരു വിവാദമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വരച്ചേർച്ചയോ ഇല്ലാതിരിക്കുന്ന രീതിയിൽ ഒത്തുപോകാത്തതായിട്ടുള്ളൊരു സാഹചര്യം നമ്മൾ കാണുകയില്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മോശ തുടങ്ങിയ സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ച് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 24:27 നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. പുതിയ നിയമത്തിൽ ഈ കാര്യം, പുതിയ നിയമത്തിൽ പറയുന്നത് പഴയ നിയമത്തിൽ കർത്താവിനെക്കുറിച്ച് പറയുന്ന സംഗതികൾ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. എന്താണ് ഞാൻ പറഞ്ഞു വന്നത്? ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ചേർത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേദപുസ്തകം വായിക്കുമ്പോൾ അത് ഒന്നിൽ നിന്ന് അടർത്തി മാറ്റി, അല്ലെങ്കിൽ അത് സ്വരച്ചേർച്ച ഇല്ലാതെ ഒന്ന് മറ്റൊന്നിനോട് ചേരാതെ നമുക്ക് തോന്നുകയില്ല. കർത്താവിന് വേണ്ടി ജീവിക്കുവാനുള്ള ശക്തി നമുക്ക് അതിൽ നിന്ന് ലഭിക്കും. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളെയും എല്ലാ പരീക്ഷകളെയും അത് നേരിടുവാൻ ആവശ്യമായിട്ടുള്ള ആയുധമായി നമുക്ക് തിരുവചനത്തെ ഉപയോഗിക്കുവാൻ സാധിക്കും. ദുഷ്ടൻ്റേതായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള പ്രലോഭനങ്ങളെയും ചെറുത്തു നിൽക്കുവാൻ തിരുവചനത്തിൻ്റേതായിട്ടുള്ള വാക്കുകൾക്ക്, അതിൽ എഴുതിയിരിക്കുന്നതായിട്ടുള്ള സത്യം നമ്മളെ പര്യാപ്തമാക്കും. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുവാൻ കടന്നു വന്ന പരീക്ഷകനോട് യേശുക്രിസ്തു എതിർത്ത് നിന്നത്, അല്ലെങ്കിൽ അവനെ മാറ്റിക്കളയുവാൻ, അവനെ ഓടിച്ചു കളയുവാൻ യേശുക്രിസ്തുവിന് സാധിച്ചത്, ഈ തിരുവചനം അവർക്ക് അല്ലെങ്കിൽ സാത്താന് നേരെ എതിർക്കുവാൻ, സാത്താനെതിരെ പ്രയോഗിക്കുവാൻ യേശുവിന് സാധിച്ചതുകൊണ്ടാണ്. അതേ ശക്തി ഈ തിരുവചനത്തിൽ നിന്ന് നമുക്കും ലഭിക്കും. നമ്മുടെ ഇടയിലേക്ക് വരുന്നതായിട്ടുള്ള ഏതുവിധമായിട്ടുള്ള പ്രശ്നങ്ങളാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, പ്രലോഭനങ്ങളാകട്ടെ, ശോധനകളാകട്ടെ, എന്തും നേരിടുവാനുള്ള പ്രാപ്തി തിരുവചനത്തിൽ നിന്ന് നമുക്ക് സിദ്ധിക്കും. നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. തിരുവചന പഠനം നമ്മുടെ ഗ്രഹണശക്തിയെ വർദ്ധിപ്പിക്കുന്നു. നശീകരണ ശക്തിയെ ജയിക്കുവാൻ അത് നമ്മെ സഹായിക്കുന്നു. നമ്മെ ശാരീരികമായും മാനസികമായും ധാർമ്മികമായും ആത്മീയപരമായും വളരുവാൻ അത് സഹായിക്കുന്നു. തിരുവചനം നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്നു. മനുഷ്യവർഗം നേരിടുന്ന ഓരോ അനുഭവത്തെ അത് കൈകാര്യം ചെയ്യുന്നു. ജനനം, സ്നേഹം, വിവാഹം, പിതൃത്വം, മരണം മുതലായവ എല്ലാം അതിൽ ഉൾപ്പെടുന്നു. മനുഷ്യ പ്രകൃതിയിൽ ഉണ്ടാകുന്ന അഗാധ മുറിവുകളായ പാപത്തെയും അതിൻ്റെ പരിണിത ഫലങ്ങളെയും അത് സൗഖ്യമാക്കുന്നു. പ്രിയ സഹോദര, നമുക്ക് ഈ തിരുവചനത്തെ ഒന്ന് സമീപിക്കാമോ? അതിന് നമ്മളോട് എന്താണ് പറയാനുള്ളത് ഒന്ന് നമുക്ക് ശ്രദ്ധിക്കുവാൻ സാധിക്കുമോ? ഈ തിരുവചനം നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. മാറ്റം വരുത്തി ജീവിതത്തെ പുതിയ കാഴ്ചപ്പാടുകളിലൂടെ പുതിയ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന എത്രയോ പേർ ഈ ലോകത്തിലുണ്ട്. നമ്മുടെ ഈ ജീവിത സാഹചര്യങ്ങളിൽ നിന്നൊരു മാറ്റം വരുത്തുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? വേദന കൊണ്ടുള്ള ഈ ഒരു അവസ്ഥയിൽ നമുക്കൊരാശ്വാസം നമുക്ക് ആവശ്യമില്ലേ? ഈ പാപത്തിൻ്റെതായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം നമുക്ക് ആവശ്യമുണ്ടോ? നമ്മുടേതായിട്ടുള്ള ജീവിതത്തിൻ്റെ പ്രയാസഘട്ടങ്ങളിൽ ഒരു പ്രചോദനം നമുക്ക് ആവശ്യമുണ്ടോ? നമുക്കൊരു പ്രത്യാശയുടേതായിട്ടുള്ളൊരു ദൂത് നമുക്ക് ആവശ്യമുണ്ടോ? തിരുവചനത്തിലേക്ക് വരൂ. ഈ തിരുവചനം നിങ്ങളെ പ്രാപ്തരാക്കും. ഈ തിരുവചനം നിങ്ങളെ ശാക്തീകരിക്കും. ഈ തിരുവചനം നിങ്ങളെ മുന്നോട്ട് നയിക്കും. ഈ തിരുവചനത്തിൻ്റെതായിട്ടുള്ള ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സഹായിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന, ഞങ്ങളെ വളരെയധികം കരുതുന്ന സ്വർഗത്തിൽ നല്ല ദൈവമേ, തിരുപാദത്തിലേക്ക് അടിയങ്ങൾ ഒരിക്കൽ കൂടി കടന്നുവരും. ഇന്നത്തെ തിരുവചന ചിന്തയോടൊപ്പം കൂടെ ഉണ്ടായിരുന്നു എന്ന് നന്ദി പറയുന്നു. അങ്ങയുടെ വേദപുസ്തകത്തിൻ്റെ മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ അത് ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളെ ഉണർത്തുകയും ഞങ്ങളെ ഉണർവേകുകയും ചെയ്യുന്നു എന്ന് അങ്ങ് ഞങ്ങളെ ചിന്തിപ്പിച്ചതുകൊണ്ട് നന്ദി പറയും. അല്പസമയം ഞങ്ങൾ ഈ തിരുവചന ചിന്തയുമായി നിന്നപ്പോൾ അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചതുകൊണ്ട് നന്ദി പറയുന്നു. അതെ, ഇന്നത്തെ ചിന്ത നിങ്ങൾക്ക് പ്രയോജനകരമായി നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം കൊണ്ടുവരുവാൻ അവിടുന്ന് സഹായിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ താഴ്മയോടുകൂടി ചോദിക്കുന്നു. കൃപയോട് കേൾക്കണമേ നിങ്ങളുടെ പരിശുദ്ധനായ പിതാവേ. ആമേൻ.
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-3-1 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.